بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودرنا الله عند محتاج توفيق عند ഈ തഫ്സീറിന്റെ ദർസുകൾ വീണ്ടും ആരംഭിക്കാൻ അള്ളാഹു നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ഇൻഷാഅല്ലാ ഈ വരുന്ന ഞായറാഴ്ച മുതൽ ഈ സമയത്ത് അഥവാ മഗ്‌റിബിന് ശേഷം അൽ അർബഊന നവവിയ്യ ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ 42 ഹദീസുകൾ ക്രോഡീകരിച്ച അൽ അർബഊൻ നമ്മൾ ആരംഭിക്കുന്നതാണ് ഇൻഷാഅല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വജിഹിനു വേണ്ടി അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും അതിലായി മരണപ്പെടുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ അവന്റെ ദീൻ പഠിക്കാൻ ഒരുമിച്ച് ചേരുക എന്നത് വളരെ വലിയ ഖൈറായ ഒരു കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലായിക്കത്ത് അവരെ മൂടുമെന്നും അള്ളാഹുവിന്റെ സഖീന അവരിൽ ഇറങ്ങുമെന്നും അള്ളാഹു അവന്റെ അരികിലുള്ളവരോട് അവരെക്കുറിച്ച് പറയുമെന്നുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനിരിക്കുന്നവരെ കുറിച്ച് പറയുകയുണ്ടായി. എവിടെ ഇരുന്നാലും ഇൽമു പഠിക്കുക, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ألا إن الدنيا ملعونة ملعونة ما فيها إلا ذكر الله وما والاه وعالما أو متعلما. دنيا والنال هذا مروا ملعونة هذا مذمومة. دنيا ومروا هذا أكشيبتنا رحمانة അതൊരു നല്ലതല്ല. കാരണം അത് ആഖിറത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്നതാണ്. ഇല്ലാ ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റൊഴികെ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് പറയുന്ന ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ ദിക്റിനുള്ള ഉദാഹരണങ്ങളാണ്. വമാ വലാ, അതുപോലെ അതിനോടടുത്തുള്ളതും അഥവാ സൽക്കർമ്മങ്ങൾ. അപ്പൊ ദുനിയാവ് മുഴുവൻ മലഊനത്താണ്, അത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇല്ലാത്തതാണ്. ദുനിയാവ് പൊതുവെ ബറക്കത്തില്ലാത്തതാണ്. ദുനിയാവ് പൊതുവെ അള്ളാഹുവിന്റെ ദിക്ർ ഒഴികെ, അതുമായി ബന്ധപ്പെട്ട സൽപ്രവർത്തനങ്ങൾ ഒഴികെ, വാലിമൻ ഔ മുതഅല്ലിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, അല്ലെങ്കിൽ ഒരു ആലിം ഒഴികെ, അള്ളാഹുവിന്റെ ദീൻ അത് പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതൻ ഒഴികെ, ഔ മുതഅല്ലിമ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക മരണം വരെ എന്നത് വളരെ നല്ലൊരവസ്ഥയാണ്. ഇൽമിന്റെ ഈ മതവിജ്ഞാനത്തിന്റെ രുചി അറിഞ്ഞ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിനേക്കാൾ മധുരമുള്ള മറ്റൊന്നില്ല, അതിനേക്കാൾ ഖൈറായ മറ്റൊന്നില്ല. ദുനിയാവിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുനിയാവിന്റെ എല്ലാ പിരിമുറുക്കങ്ങളിൽ നിന്നും അയാൾക്ക് ആശ്വാസമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് കേൾക്കുക എന്നത്. അതിനോടുള്ള ആഗ്രഹം അള്ളാഹു ഒരാളുടെ കൽവിൽ ഇട്ടുകൊടുത്താൽ പിന്നെ അയാൾക്കൊരിക്കലും അത് മതിവരാത്ത ഒരു കാര്യമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, മൻഹൂമാൻ ലാ യശ്ബഅാൻ طالب دنيا وطالب علم. രണ്ട് മൻഹൂം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു നടക്കുന്ന ഒരാൾ, രണ്ടു കൂട്ടരുണ്ട്. ലാ യശ്ബഅാൻ, രണ്ടുപേരും അവർക്ക് വയറ് നിറയുകയില്ല, മതിയാവുകയില്ല. ഒന്ന് طالب دنيا, രണ്ട് طالب علم. ഒന്ന് ദുനിയാവിനോട് ആർത്തി വെച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരാൾ, അതങ്ങനെ ലക്ഷ്യം വെച്ച് പോയാൽ, അതാണ് ലക്ഷ്യമെന്നൊരാൾ തീരുമാനിച്ചാൽ അത് നേടുമോ? ഇല്ല, അത് നേടുകയില്ല, അത് മതിയാവുകയില്ല. രണ്ടാമത്തെ താലിബ് ഇൽം, ഒരു മതവിദ്യാർത്ഥിയാണ്, ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, മതിയാവുകയില്ല. അതിന്റെ രുചി അത് വളരെ വലിയ രുചിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, എവിടെയാണ് രാജാക്കന്മാർ, എവിടെ രാജകുമാരന്മാർ എന്ന് പറഞ്ഞാൽ അവരൊന്നും ഞങ്ങൾ അനുഭവിക്കുന്ന സുഖം അനുഭവിക്കണില്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതിലുള്ള അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിലുള്ള സുഖം അതറിഞ്ഞിട്ടാണ് അവർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുകയുണ്ടായി. അള്ളാഹുവിന്റെ മലായിക്ക മലക്കുകൾ അവർക്ക് വേണ്ടി ചിറക് വിരിച്ചു കൊടുക്കും. റിബംബിമാ യസ്നാ, അവർ പ്രവർത്തിക്കുന്നതിനോടുള്ള തൃപ്തി കാരണത്താൽ. ഈ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നത്, വെളിച്ചം കാണുന്നത് ഇൽമിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു തന്നിട്ടുള്ള വിജ്ഞാനം ഖുർആനും അവിടുത്തെ സുന്നത്തുമാകുന്ന വിജ്ഞാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് പഠിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ ഖൈറായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി അവന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ ദീൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അത് മുഖേന ദുനിയാവിലും ആഖിറത്തിലും മുറിഞ്ഞു പോകാത്ത ഖൈർ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറായ കാര്യങ്ങൾ നിലനിർത്തിപ്പോകാൻ, അത് മുറിഞ്ഞു പോകാതിരിക്കാൻ, മുടങ്ങിപ്പോകാതിരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇനി നമ്മൾ ആരംഭിക്കുന്നത് സൂറത്തു അൽ ഹദീദാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തു അൽ ഹദീദ്. അൽ ഹദീദ് എന്നാൽ ഇരുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ഹദീദ് എന്നാൽ ഇരുമ്പാണ്. അതിനെക്കുറിച്ചുള്ള ആയത്ത് ഈ സൂറത്തിൽ കാണാം. ആ സമയം വരുമ്പോൾ നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. മദനിയത്തായ സൂറത്താണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മദനിയത്തായ സൂറത്ത് എന്ന് പറയുന്നത്, മദനിയായ സൂറത്തുകൾ എന്ന് പറയുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ്സമാവാത്തി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. له ملك السماوات والأرض يحيي ويميت وهو على كل شيء قدير هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. سبح لله الله هنا تسبيح جيّن الله هنا تدكن الله هنا پرشد پڑتن تسبيح يعني برنال پرشد پڑتن അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തതെന്തൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക, അതാണ് തസ്ബീഹ്. സുബ്ഹാന അല്ലാഹ് എന്ന് പറയൽ തസ്ബീഹാണ്. സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ തസ്ബീഹാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. സുബ്ഹാന അല്ലാഹി വബിഹംദിഹി, ഇത് രണ്ടും കൂടി പറഞ്ഞാൽ അള്ളാഹുവിനില്ലാത്ത ആളുകൾ അവന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞതിൽ നിന്നൊക്കെ അവനെ പരിശുദ്ധപ്പെടുത്തലുമായി, അതോടൊപ്പം അവനെ സ്തുതിക്കലുമായി, അഥവാ അവന് ഉള്ള യഥാർത്ഥ അവന്റെ പേരുകളും വിശേഷണങ്ങളും എല്ലാം അവനുണ്ടെന്ന് അവനെ വാഴ്ത്തലുമായി. ഹംദിലൂടെ, നന്ദിയാണ് ഹംദ്. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താലും മതിയാവുകയില്ല, നമ്മൾ എന്ത് ചെയ്താലും മതിയാവുകയില്ല. പക്ഷെ റഹ്മാനായ നമ്മുടെ റബ്ബ്, ഷക്കൂറായ നമ്മുടെ റബ്ബ് വളരെ എളുപ്പമുള്ളത് തന്നെ അവൻ തൃപ്തിപ്പെട്ടു. നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമുള്ളത് മാത്രം അവൻ തൃപ്തിപ്പെട്ടു. അൽഹംദുലില്ലാ എന്ന് പറയാൻ ആർക്കാണ് പ്രയാസം? ഒരു പ്രയാസമില്ലല്ലോ അൽഹംദുലില്ലാ. എന്നാൽ അള്ളാഹുവിന് അത് തൃപ്തിയാണ്, അത് ഇഷ്ടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു തൃപ്തിപ്പെടുന്നു ഒരാൾ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ നിസാരമായത്, നമുക്ക് ചെയ്യാൻ പറയാൻ നിസാരമായത് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അതടിമയിൽ നിന്ന് ശുക്രോടെ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു അടിമകളുടെ നിസാരമായ അമലുകൾ സ്വീകരിച്ച് വലിയ പ്രതിഫലം അവർക്ക് നൽകുന്നവനാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഒരു പേര് അഷ്ഷക്കൂർ. അവനേറെ നന്ദിയോടെ സ്വീകരിക്കുന്നവനാണ്, ശുക്രോടെ സ്വീകരിക്കുന്നവനാണ് അടിമകളുടെ അമലുകൾ. അവനാകട്ടെ അവരെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല, അവരാകട്ടെ എല്ലാവരും അവനിലേക്ക് ആവശ്യക്കാരുമാണ്. സുബ്ഹാനല്ലാഹ്, സബ്ബഹ ലില്ലാഹ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. മാ ഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളതെന്തോ അതെല്ലാം, വൽ അർദി, ഭൂമിയിലുള്ളതെന്തോ അതെല്ലാം, വഹുവൽ അസീസുൽ ഹകീം, അവനാകുന്നു അസീസും ഹകീമും, അവനാകുന്നു അങ്ങേയറ്റത്തെ ഇജ്ജത്തുള്ളവൻ, അവനാകുന്നു അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവൻ. അവന്റെ മുകളിൽ അസീസായ ആരുമില്ല, അവനേക്കാൾ ഹക്കീമായ ആരുമില്ല. അഥവാ അങ്ങേയറ്റത്തെ പ്രതാപവും അന്തസ്സും അവനുള്ളതാണ്, അങ്ങേയറ്റത്തെ യുക്തി അവന്റേതാണ്, അങ്ങേയറ്റത്തെ ശരിയായ വിധി അവന്റെ വിധിയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യുഖ്ബിറു തആല അന്നഹു യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുവെന്ന്. മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരാരോ അവരെല്ലാം, ആകാശങ്ങളിലുള്ളതെന്തോ അതെല്ലാം, വൽ അർദി, ഭൂമിയിലുള്ളതെന്തോ അതെല്ലാം, ഭൂമിയിലുള്ളവരാരോ അവരെല്ലാം. ഐ അഥവാ മിനൽ ഹൈവാനാത്ത്, ഹൈവാനാത്ത് എന്താ, ജീവനുള്ള ജന്തുക്കൾ, വൻ നബാറ്റാത്ത്, സസ്യങ്ങൾ, ചെടികൾ, ചെറിയ ചെറിയ പുല്ലുകൾ, ചെറിയ ചെറിയ ചവിട്ടിയാൽ തേഞ്ഞരഞ്ഞു പോകുന്ന ചെറിയ ചെറിയ ചെടികൾ, ഇതെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. ഉറുമ്പുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. നമുക്ക് കാണുന്നതും കാണാൻ കഴിയാത്തതുമായ എല്ലാം എല്ലാം. കമ ഖാല ഫിൽ ആയത്തിൽ ഉഖ്രാ, സൂറത്തുൽ ഇസ്രായിൽ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി ولكن لا تفقهون تسبيحهم انه كان حليما غفورا. ترى منوهر ما ആയതാണ്. الله പറയുന്നു, تسبح له السماوات السبع والارض ومن فيهن وان من شيء الا يسبح بحمده ولكن لا تفقهون تسبيحهم انه كان حليما غفورا. تسبح له الله هنا പരിശുദ്ധപ്പെടുത്തുന്നു, അവനെ തസ്ബീഹ് ചെയ്യുന്നു. അസ്സമാവാതു സബ്ഉ, ഏഴ് ആകാശങ്ങൾ തന്നെ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വൽ അർദു, ഭൂമിയും, ഏഴ് ആകാശങ്ങൾ പോലെ ഏഴ് ഭൂമിയും ഉണ്ട്, താഴേക്ക് ഏഴ് ആകാശങ്ങൾ മുകളിലേക്കാണ്. ഒന്നാമത്തേത് ഭൂമിയുടെ ഏറ്റവും അടുത്ത്, രണ്ടാമത്തെ അതിന്റെ മുകളിൽ, പിന്നെ അതിന് മുകളിൽ, ഓരോന്നും താഴെ ഉള്ളതിനേക്കാൾ എത്രയോ വിശാലമാണ്, വലുതാണ്. മുകളിൽ പോകുന്നതിന് അത് വലുതായിക്കൊണ്ടിരിക്കും. ഭൂമി, നാം കഴിച്ചുകൂട്ടുന്ന ഭൂമി, ഇതാണ് ഒന്നാമത്തെ ഭൂമി. ഇതിന് താഴെയുള്ളത് രണ്ടാമത്തെ, അതിനേക്കാളും ചെറുതാണ്, പിന്നെ അതിനേക്കാളും ചെറുത്, അങ്ങനെ താഴേക്ക്. അപ്പോൾ നോക്കൂ, ഭൂമിയും ആകാശവും ഒന്നാകെ എടുത്തു നോക്കിയാൽ അതിങ്ങനെ ചെറുതിൽ നിന്ന് വലുതായി അങ്ങനെ പോവുകയാണ്. ദീൻ ഏതെങ്കിലും സയന്റിസ്റ്റുകൾ പറഞ്ഞതിൽ നിന്ന് മാത്രം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അവർ ചിലപ്പോ വിചാരിക്കുക, എന്തായി പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ ഫോട്ടോ ആളുകൾ വരച്ചുണ്ടാക്കി നോക്കിയിട്ട് അത് നോക്കി കിതാബും സുന്നത്തും സങ്കല്പിക്കാൻ നിന്നാൽ അവർക്ക് മനസ്സിലാവുകയില്ല. സഹോദര, മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നീ മനസ്സിലാക്കുക. ഒന്നാമത്തെ ആകാശം തന്നെ മുഴുവനായി മനുഷ്യന് തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഭൂമി തന്നെ മുഴുവനായി മനുഷ്യന് കാണാൻ കഴിഞ്ഞോ? ഇല്ലെന്ന് തീർച്ചയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഈ ആളുകൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു എന്ന് പറയുന്ന ശാസ്ത്രജ്ഞർ ഇവരൊക്കെ പറഞ്ഞു തരുന്നത് വെച്ച് ദീൻ അളക്കരുത്. കാരണം എന്താ, ദീൻ എന്നത് അല്ലാഹു റസൂലും പഠിപ്പിച്ചതാണ്, വഹിയാണ് ദീൻ. ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ വഹിയാണ്, എല്ലാം അറിയുന്ന റബ്ബിന്റെ വഹിയാണ് അല്ലാഹുവിന്റെ കലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും രണ്ടും വഹിയാണ്. ഇതോ, ഇത് മനുഷ്യൻ നോക്കി കണ്ടുപിടിച്ചതല്ലേ, ഏതാ ഏറ്റവും വലിയ ശരി? ആർക്കാണ് സംശയം ഉണ്ടാവുക? ഈമാനുള്ള ആർക്കാണ് സംശയം ഉണ്ടാവുക? അള്ളാഹു പറഞ്ഞതാണ് ശരി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശരി. അതിനോട് മനുഷ്യൻ അവനുണ്ടാക്കിയ ഉപകരണങ്ങൾ നോക്കി കണ്ടുപിടിച്ച് മനസ്സിലായ വിജ്ഞാനം യോജിച്ചോ, ആ മനുഷ്യർക്ക് നല്ലത്, ആ വിജ്ഞാനത്തിന്റെ ആളുകൾക്ക് നല്ലത്. അവരതിനെതിരായോ അവർക്കതിന്റെ ദൂഷ്യം, അല്ലാതെ ഖുർആനും സുന്നത്തിനും ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തുമാകുന്ന വിജ്ഞാനം സഹോദര, അതിനാണ് നീ അത്ഭുതം കണ്ടെത്തേണ്ടത്. അത് പഠിക്കാനാണ് നീ വലിയ താല്പര്യം കാണിക്കേണ്ടത്. നിനക്കതിൽ അത്ഭുതങ്ങൾ കാണാം, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അല്ലാതെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന, അവര് പറയുന്ന ശാസ്ത്രവും അർദ്ധശാസ്ത്രവും എല്ലാം വലിയ രേഖയും തെളിവുമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ശരിയാണ്, മനുഷ്യൻ അള്ളാഹു പല വിജ്ഞാനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പല സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ വെളിച്ചം, ഈ കാറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ ഈ ശാസ്ത്രത്തിലൂടെ മനുഷ്യന് നേടിയതാണ്. അത് അള്ളാഹു പഠിപ്പിച്ച വിജ്ഞാനമാണ്, അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച വിജ്ഞാനമാണ്. അതിന് അള്ളാഹുക്ക് ശുക്ർ ചെയ്യുക, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതെല്ലാം എടുത്തു നീക്കാൻ അള്ളാഹുവിന് സാധിക്കും. റസൂൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖുറൈശികളെ കുറിച്ച് പറഞ്ഞില്ലേ, പഴയ കാലക്കാർക്ക് നാം നൽകിയതിന്റെ മിഅശാർ പോലും അവരെത്തിയിട്ടില്ല. മിഅശാർ എന്താ? പത്തിനൊന്ന് ഇവർക്ക് കിട്ടിയിട്ടില്ല. അമ്മയേക്കാൾ വലിയ ആരോഗ്യവും ഒരുപാട് ആയുസ്സും വലിയ ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. എത്ര കണ്ടുപിടുത്തം നടത്തി മനുഷ്യൻ. ശരി, എന്റെ ആയുസ്സം ഒരു ദിവസം അപ്പുറത്തേക്ക് നീക്കാൻ കിട്ടുമോ? ആയുസ്സം ഒരു ദിവസം അധികം കൂട്ടി വാങ്ങാൻ നിനക്ക് സാധിക്കുമോ? ഇനി വാങ്ങിന്ന് കൂട്ടിക്കോളൂ, വെറുതെ വാദത്തിന് സമ്മതിച്ചേർത്തെ. ഒരു 150 കൊല്ലം ജീവിക്കാൻ ഒരാള് അതിനുള്ള വഴി കണ്ടുപിടിച്ചു. എന്തായിരിക്കും ഒരു 80 കഴിഞ്ഞാലും എന്റെ അവസ്ഥ? അതിനേക്കാളും നല്ലത് കവറിനടിയിലായിരുന്നു, മണ്ണിനടിയിലായിരുന്നു എന്ന് ചിലപ്പോ അവനെന്നെ തോന്നും. അപ്പൊ ഇതാണ് സഹോദര നമ്മുടെ അവസ്ഥ, മനുഷ്യർ കണ്ടുപിടിക്കുന്ന വിജ്ഞാനങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ വിജ്ഞാനമാണ് ഏറ്റവും ശരിയായ വിജ്ഞാനം. അതാണ് വെളിച്ചമേകുന്ന വിജ്ഞാനം. മറ്റതൊക്കെ നമുക്കതുകൊണ്ട് പലപ്പോഴും കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ചത്രയോ വിജ്ഞാനങ്ങൾ, ശരി, അവിടെ നമുക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അത് ഒരു നിലക്കും ബാധിക്കുന്നുണ്ടായിരുന്നില്ല, ഇന്നും ബാധിക്കുന്നില്ല. നമ്മൾ പഠിച്ച പലതും എങ്ങനെയാണ്, ജീവിതത്തിൽ ഒരിക്കലും അത് കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ വരുന്നില്ല. പല വിജ്ഞാനങ്ങളും അങ്ങനെയാണ്. എന്നാൽ ഖാല അല്ലാഹു വഖാല റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹും അവന്റെ റസൂലും പറഞ്ഞത് സഹോദര, ഒരക്ഷരം അത് വെറുതെ ആവുകയില്ല, ഒരക്ഷരം അത് പാഴായി പോവുകയില്ല. മറിച്ച് അത് നിനക്കൊന്നുകിൽ വിശ്വസിക്കാനുള്ളതാണ്, നിന്റെ വിശ്വാസം ദൃഢമാകാനുള്ളതാണ് അത് മുഖേന. അതുപോലെ നിന്റെ അമൽ, നിന്റെ പ്രവർത്തനം നന്നാകാനുള്ളതാണ്, നീ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് ഈ വിജ്ഞാനം അത് അതിനാണ് മുന്തിയ പ്രാധാന്യവും വലിയ പ്രയത്നവും നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സബ്ബഹലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. സൂറത്തുൽ ഇസ്രാഇൽ അല്ലാഹു പറഞ്ഞു, تسبح له السماوات السبع والارض ومن فيهن. ഏഴ് ആകാശങ്ങളും ഭൂമിയും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. ومن فيهن അവയിലുള്ളതും അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വൈം മിൻ ഷൈഇൻ ഒന്നും തന്നെ ഇല്ല, ഇല്ല യുസബ്ബിഹു ബിഹംദിഹി അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാതെ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കണം, തസ്ബീഹ് എന്നത് മഹബ്ബത്തോടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നു ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം. അള്ളാഹുവിനെ സ്നേഹിക്കാത്തത് അവന്റെ പടപ്പുകളിൽപ്പെട്ട ജിന്നുകളിലും ഇൻസുകളിലും പെട്ട ചിലരാണ്, അവരിൽപ്പെട്ട പലരുമാണ്. വഈം മിൻ ഷൈഇൻ ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ പക്ഷേ ലാ തഫ്ഖഹൂന തസ്ബീഹഹും അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല, നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. മൃഗങ്ങളുടെ തസ്ബീഹ്, പക്ഷികളുടെ തസ്ബീഹ്, മരങ്ങളുടെ തസ്ബീഹ്, കല്ലുകളുടെ തസ്ബീഹ് നമുക്കതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷെ അതെല്ലാം തസ്ബീഹ് ചെയ്യുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അല്ലാഹു ഹലീമാണ്, ഏറെ സഹിക്കുന്നവനാണ്, ഗഫൂറൻ ഏറെ പൊറുക്കുന്നവനുമാണ്. ഇങ്ങനെയുള്ള റബ്ബിനെയാണല്ലോ മനുഷ്യൻ, അവനിലാണല്ലോ പങ്കുചേർക്കുന്നത്. എന്നിട്ട് അല്ലാഹു അവരെ വേഗത്തിൽ പിടിക്കുന്നില്ല, അല്ലാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നു. അവൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ളതെല്ലാം അവന്റെ സൈന്യമാണ്. ഈ തീയും പർവ്വതങ്ങളും കാറ്റും കടലുമെല്ലാം റബ്ബിന്റെ സൈന്യമാണ്. അവയെ അവർക്ക് നേരെ അയക്കാൻ അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹു അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ വലിയതൊന്നും വേണ്ട. ഒമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദി മിനസ്സമാ, അവർക്ക് നേരെ നാം ഒരു ആകാശത്തു നിന്നൊരു സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല, അത്രയൊന്നും ആവശ്യമില്ല. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഒരു മൂന്ന് നബിമാർ വന്ന ഒരു സമൂഹം, അവരിൽ അവരെ ഹിദായത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ആ നാട്ടിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വന്ന ഒരാൾ, അയാൾ അവർ കൊന്നളഞ്ഞു. അള്ളാഹു പറഞ്ഞു അയാൾക്ക് ശേഷം അവർക്ക് നേരെ നാം ആകാശത്തു നിന്നൊരു സൈന്യത്തെ ഒന്നും അയച്ചിട്ടില്ല, ഇറക്കിയിട്ടില്ല, അതൊന്നും വേണ്ടതില്ല. അള്ളാഹുവിനെ നശിപ്പിക്കാൻ വളരെ എളുപ്പം. എന്നാൽ അവൻ ഹലീമും ഗഫൂറുമാണ്, അവനേറെ സഹിക്കുന്നവനും ഏറെ പൊറുക്കുന്നവനുമാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു പറയുന്നു വഹുവ അൽ അസീസു അൽ ഹക്കീം. സഹോദരങ്ങളെ, നമ്മൾ ഖുർആനിൽ അള്ളാഹുവിന്റെ പേരുകൾ അതുപോലെ അവന്റെ വിശേഷണങ്ങൾ കണ്ടാൽ നമ്മളത് നന്നായി അതിനെക്കുറിച്ച് ആലോചിക്കണം. കാരണം ഖുർആനിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്, അള്ളാഹുവിന്റെ പേര്, അവന്റെ സിഫത്ത്, അവന്റെ വിശേഷണങ്ങൾ. ഇതാണ് ഖുർആനിൽ ഏറ്റവും അധികം സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറഞ്ഞതിനേക്കാൾ. ഷൈഖുൽഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതുപോലെ സ്വർഗത്തിലെ തിന്നാനും കുടിക്കാനുമുള്ള വിഭവങ്ങൾ അതിനേക്കാൾ, അത് പറയുന്നതിനേക്കാൾ റബ്ബ് പറഞ്ഞിട്ടുള്ള എന്തിനെ കുറിച്ചാ? അള്ളാഹിനെ കുറിച്ചാണ്. മനുഷ്യരിങ്ങനെ ദുനിയാവിന്റെ പിന്നാലെ നടക്കുമ്പോൾ, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽപ്പെട്ട് നടക്കുമ്പോൾ, ദുനിയാവിന്റെ വേവലാതികളിൽപ്പെട്ട് നടക്കുമ്പോൾ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വന്ന് ഖുർആനെടുത്ത് തുറന്നു നോക്കിയാൽ അവൻ കാണുന്നു അല്ലാഹ്, അവൻ കാണുന്നു അല്ലാഹ്, അല്ലാഹുവിന്റെ പേര്. അവൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, എനിക്ക് റബ്ബുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് നിന്റെ കാര്യം നിയന്ത്രിക്കുന്നത്. അള്ളാഹു അവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, വളരെ നല്ല വാക്കുകൾ മുഖേന അവനിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ഏറ്റവും നല്ല വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ കുറിച്ച് ആഗ്രഹവും ആശയും തന്നുകൊണ്ടേയിരിക്കുന്നു, അവനെ സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവനെ നമുക്കൊണ്ടൊരു ആവശ്യം ഉണ്ടായിട്ടില്ല. നമ്മളാകട്ടെ അവനിലേക്ക് നിരന്തരം ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അവനെ കൊണ്ട് ആവശ്യമില്ലാതെ നമുക്ക് കഴിയാൻ സാധിക്കുകയില്ല. അപ്പൊ അല്ലാഹ് അല്ലാഹ് എന്ന് ഖുർആനിൽ നിറഞ്ഞു കാണാം റബ്ബിനെ കുറിച്ച്, അവന്റെ പേരുകളെ കുറിച്ച്. അത് നമ്മൾ നന്നായി അതിനെ കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഇത് അല്ലാഹു പറയുന്നു വഹുവൽ അസീസു അൽ ഹക്കീം, അവനാണ് അസീസും ഹക്കീമും. അസീസ് എന്നാൽ അല്ലദി ഖദ് ഖദഅ ലഹു കുല്ലു ശൈ. ഇബ്നു കസീർ പറയുന്നു അസീസിന്റെ ഒരർത്ഥമാണ്, അതായത് അവന് മുന്നിൽ എല്ലാം ഖദ, എല്ലാം കീഴ്പ്പെട്ടിരിക്കുന്നു, എല്ലാം അങ്ങേയറ്റത്തെ താഴ്മയോടെ നിന്നിരിക്കുന്നു. അല്ലദി ഖദ് ഖദ ലഹു കുല്ലു ശൈ, അങ്ങനെയുള്ള ഇജ്ജത്തുള്ളവനാണ് അവൻ. അവനെല്ലാരെക്കാളും പ്രതാപവും അന്തസ്സും ഉള്ളവനാണ്. അൽ ഹക്കീം, അവൻ ഹക്കീമാണ്. ഐ ഫി ഖൽഖിഹി വ അംരിഹി വ ശർഇഹി, അവന്റെ സൃഷ്ടിപ്പിലും അവന്റെ തീരുമാനത്തിലും അവന്റെ കൽപ്പനയിലും അവന്റെ ദീനിലുമെല്ലാം പൂർണ്ണമായ ഹിക്മത്താണുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ നോക്കുക, അത് മുഴുവൻ ഹിക്മത്താണ്. യുക്തിക്ക് യോജിക്കാത്ത, ശരിയല്ലാത്ത, നന്മ പിന്നിലില്ലാത്ത ഒരു നിയമവും ദീനിലില്ല. ദീനിലെ നിയമങ്ങൾ മുഴുവൻ നന്മയാണ്, അതിലൊന്നിൽ പോലും തിന്മയില്ല. അതുപോലെ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ തീരുമാനങ്ങൾ, അതും മുഴുവൻ ഹൈറാണ്. അതിന്റെ പിന്നിൽ നമുക്കറിയാത്ത ഹിക്മത്തുണ്ട്. നമുക്കതൊരു മോശമായ കാര്യമായി തോന്നിയാലും അള്ളാഹു അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്, ഒരു യുക്തി അള്ളാഹുവിന് അതിന്റെ പിന്നിലുണ്ട്. അതൊരു ഖൈറിന് വേണ്ടിയാണ്. നമുക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഏതേത് തീരുമാനത്തിന് പിന്നിലും അവന്റെ ഹിക്മത്തുണ്ട്. അവൻ ആബസായി ഒന്നും ചെയ്യുകയില്ല, വെറുതെ ചെയ്യുകയില്ല, ബുൽമ അതിക്രമം ചെയ്യുകയില്ല, അനീതി ചെയ്യുകയില്ല. അതുകൊണ്ടാണ് മുഅ്തസിലത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിക്കുന്ന മുഅ്തസിലത്തിൽപ്പെട്ട ഒരാൾ അയാള് ചോദിക്കേണ്ടായി അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാളോട്, എന്താണ് അള്ളാഹു ചിലർക്ക് ഹിദായത്ത് കൊടുക്കുക, ചിലർ സ്വർഗത്തിലാക്കുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്റെ കയ്യിലുള്ളത് നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് തന്നില്ലെങ്കിൽ നിനക്കത് പറയാം. അല്ലാഹു അവന്റേതാണ്, അവന്റേതാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നത് നിന്റെ അല്ലല്ലോ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നത് അവന്റേതാണ്, നിന്റെ കയ്യിൽ എടുത്തിട്ട് കൊടുക്കുകയല്ലോ. അല്ലാഹു അവന്റെ കയ്യിലുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുക. അപ്പൊ സഹോദരങ്ങൾ, അല്ലാഹു ആർക്കെന്ത് കൊടുത്തിട്ടുണ്ടോ, എന്ത് ഖൈർ അല്ല കൊടുത്തിട്ടുണ്ടോ, അത് അല്ലാന്റെ ഔദാര്യമാണ്, ഫദ്ന. അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അല്ലാഹുവിന്റെ ഔദാര്യം നമ്മുടെ അവകാശമല്ല, ഒരാളുടെ അവകാശമല്ല. എന്നാൽ ഏതൊരാൾക്കും അല്ലാഹു എന്ത് കൊടുത്തിട്ടുണ്ട്, അവന്റെ അതിൽ നീതി കൊടുത്തിട്ടുണ്ട്. നീതി ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞിട്ടില്ല. എന്നാൽ ഫദ്ൽ അവന്റെ ഔദാര്യം, ഈമാൻ അല്ലാഹുവിന്റെ ഔദാര്യമാണ്, ഇസ്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അതവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുകയുള്ളൂ. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അവൻ കൊടുക്കുകയുള്ളൂ. ഔദാര്യം ആരുടെയും അവകാശമല്ല, അത് അല്ലാഹു അവന്റെ റഹ്മത്തുകൊണ്ട് അവന്റെ ഫദ്ല് കൊണ്ട് നൽകുന്നതാണ്. അവന്റെ ഏത് തീരുമാനത്തിനു പിന്നിലും അവന്റെ ഹിക്മത്തുണ്ട്. നോക്കൂ, അടുത്ത ആയത്ത് അല്ലാഹു പറയുന്നു, ലഹു മുൽക്കു സമാവാതി വൽ അർദ് യുഹി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിലെ പല വാചകങ്ങളും നമ്മൾ ദിക്റായി ചൊല്ലുന്ന വാക്കിലുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ദിക്റുകളിൽ ഒന്നാണത്. ലഹു, അല്ലാഹുവിനുള്ളതാണ് മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക്, അതിന്റെ അധികാരം അത് അല്ലാഹുവിന്റേതാണ്. ഐ ഹുവൽ മാലിക്കു അൽ മുതസറിഫു ഫീ ഖൽഖിഹി. ഇബ്നു കസീർ പറയുന്നു, അഥവാ അവനാണ് അതിന്റെ ഉടമസ്ഥൻ, അവനാണ് അതിൽ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. തയുഹി വയുമീത്, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. വയുഅത്തീ മൻ യശാ ഉമാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ കൊടുക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ കൊടുക്കുന്നു. അതാണ് ലഹു മുൽക്കു സമാവാതി വൽ അർദ് യുഹ്യി വയുമീത്, അവന്റേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും. യുഹ്യി വയുമീത്, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. അവന്റെ ഹിക്മത്തിന് യോജിച്ചതാണ് ഇതെല്ലാം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ ആകാര്യത്തിനും കഴിവുള്ളവനാണ്. ഐമാ ശാഅ കാൻ വമാ ലം യശാ ലം യകുൻ, അവൻ ഉദ്ദേശിച്ചത് നടക്കും, അവൻ ഉദ്ദേശിക്കാത്തത് നടക്കുകയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ ആകാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇന്നമ അമ്രുഹു ഇദാ അറാദ ഷൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് കുൻ എന്നേ പറയേണ്ടതുള്ളൂ, ഉണ്ടാകൂ എന്ന്. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകുന്നു. നോക്കൂ, അടുത്ത ആയത്ത് ഹുവൽ ഔവലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ ഔവൽ, അല്ലാഹു ആകുന്നു അൽ ഔവൽ. വൽ ആഖിർ, അവനാകുന്നു അൽ ആഖിർ. വല്ലാഹിർ വൽ ബാത്തിൻ, അവനാകുന്നു അല്ലാഹിർ അതുപോലെ അൽ ബാത്തിൻ. ഈ നാല് പേരുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന്റെ കൂടെ അല്ലാഹു പറഞ്ഞു, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അലീമുൻ, ഏറ്റവും നന്നായി അറിയുന്നവനുമാകുന്നു. തൊട്ടുമ്പ് എന്താ പറഞ്ഞത്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ പറഞ്ഞു, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ അല്ലാ എല്ലാ കാര്യത്തെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അതിന്റെ മുമ്പ് ഈ പറഞ്ഞ നാല് പേരുകൾ, ഇത് അല്ലാഹുവിന്റെ അതിമഹത്തായ പേരുകളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ നാല് പേരുകളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ നാല് പേരുകൾ, അതിന്റെ അർത്ഥം ഒരാൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, അതിന്റെ താല്പര്യത്തിനനുസരിച്ച് അയാൾ അല്ലാഹുവിന്റെ അടിമയാവുകയാണെങ്കിൽ, ഈ പേരുകൾക്ക് അനുസൃതമായ അല്ലാഹുവിന്റെ അടിമയായി ഒരാൾ മാറുകയാണെങ്കിൽ, അതിനേക്കാൾ അത് വലിയ ഖൈറിലാണ് അയാൾ എത്തിക്കുക. അതുകൊണ്ട് ഇതിന്റെ വിശദീകരണം ഒരുപാട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയുണ്ടായി. എന്താണ് ഈ പേരുകളുടെ വിശദീകരണം? ഈ പേരിന്റെ വിശദീകരണം അള്ളാഹുവിനെ കുറിച്ച് അവന്റെ പടപ്പുകളിൽ വെച്ച്, അള്ളാഹുവിനെ കുറിച്ച് അവന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഒരു ദുആയിലൂടെ. ഒരു ദുആയിലൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ദുആ ആണ്, അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്ഇ വറബ്ബൽ അർശിൽ അളീം, റബ്ബന വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവ ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل دابة أنت آخذ بناصيتها أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عني الدين وأغنني من الفقر. رسول الله صلى الله عليه وسلم دعاء سيدا مهتايا دعاء ممكن تاني دعاء نرثى اللهم رب السماوات السبع الله يلا قاسن رد ربا يبني بومي ريب اللهم رب السماوات السبع ورب العرش العظيم مهتايا عرشين ربا يبني ربنا ورب كل شيء ഞങ്ങളുടെ റബ്ബായവനെ എല്ലാത്തിൻ്റെയും റബ്ബായവനെ ഫാലിഖൽ ഹബ്ബി വന്നവ ധാന്യവും അതുപോലെ വിത്തും പിളർത്തി കൊണ്ടുവരുന്നവനെ അത് മുളപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകർക്കൊന്നാകെയുള്ള റിസ്ക് അള്ളാഹു അത് മുഖേന നൽകുന്നു. അവൻ ഫാലിഖുൽ ഹബ്ബി വന്നവ ആണ്, അതുപോലെ അവൻ ഫാലിഖുൽ ഇസ്ബാഹാണ്. ഖുർആനിൽ രണ്ടു വന്നിട്ടുണ്ട്. ഫാലിഖുൽ ഇസ്ബാഹ് എന്താണ് ഫാലിഖുൽ ഇസ്ബാഹ്? പ്രഭാതം അത് പിളർത്തി കൊണ്ടുവരുന്നവൻ. രാവിലെ ആ മഹത്തായ സമയത്ത് നോക്കിയാൽ കാണാം രാത്രിയെ പിളർത്തി പകൽ അത് വരുന്നത്. ഫാലിഖുൽ ഹബ്ബി വന്നവ ഉമുൻസില തൗറാത്തി വൽ ഇൻജീലു വൽ ഫുർഖാൻ തൗറാത്തും ഇൻജീലും ഫുർഖാനും അഥവാ ഖുർആനും അവതരിപ്പിച്ചവനെ ഔദു ബിക മിൻ ഷർരി കുല്ലി ദാബ്ബത്തിൻ അള്ളാഹുവെ ഞാൻ നിന്നോട് എല്ലാ ജന്തുവിന്റെയും ഷർറിൽ നിന്ന് രക്ഷ തേടുന്നു. ചില വിവാഹത്തിൽ കാണാം ഔദു ബിക മിൻ ഷർരി കുല്ലി ദീ ഷർരിൻ ഔദു ബിക മിൻ ഷർരി കുല്ലി ദീ ഷർരിൻ അള്ളാഹുവെ ഷർറുള്ള എല്ലാത്തിന്റെയും ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അൻത ആഖിദും ബിനാസിയതിഹ അതിന്റെ എല്ലാം നാസിയത്ത് പിടിച്ചവനാകുന്നു നീ. എല്ലാത്തിന്റെയും നാസിയത്ത് ആരുടെ കയ്യിലാ? അള്ളാന്റെ കയ്യിലാ. നാസിയത്ത് എന്ന് പറഞ്ഞാൽ മുർദാവ്, തലയുടെ മുൻഭാഗത്തിനാണ് നാസിയ എന്ന് പറയുക. തലയുടെ മുൻഭാഗം അത് പിടിച്ചിട്ടുള്ളവനാണ് അള്ളാഹു. എല്ലാവരുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അങ്ങനെയുള്ള എല്ലാ ജന്തുക്കളുടെയും ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ അൻതൽ ഔവൽ. ചില വിവാദികളിൽ അൻതൽ ഔവൽ, അല്ലാഹുവെ നീയാണ് അൽ ഔവൽ, നീയാണ് അൽ ഔവൽ, ഫലൈസ ഖബ്ലക ശൈ, നിനക്ക് മുമ്പൊന്നുമില്ല. അതാണ് എന്തിന്റെ അർത്ഥം അൽ ഔവൽ? അള്ളാഹു നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. അള്ളാഹു മുമ്പേ ഉള്ളവനാണ്, അവന് മുമ്പൊന്നില്ല, അവന്റെ മുമ്പ് എന്നൊന്നില്ല, അവൻ മുമ്പേ ഉള്ളവനാണ്. അവന്റെ തുടക്കം എന്നത് അതിന്റെ മുന്നിൽ ഒന്നില്ല, അതിന്റെ മുന്നിൽ ഒന്നില്ല, മറിച്ച് അവൻ മുമ്പേ ഉള്ളവനാണ്. ഹുവൽ ഔവൽ, അൽ ഔവൽ അവന്റെ മുമ്പ് എന്നൊരവസ്ഥയില്ല. അൻതൽ ഔവൽ ഫലൈസ ഖബ്ലക ശൈ, അല്ലാഹുവേ നിനക്ക് മുമ്പ് ഒന്നുമില്ല. അല്ലാഹു മുമ്പേ ഉള്ളവനാണ്, അവനില്ലാത്ത ഒരവസ്ഥ ഒരിക്കലും കടന്നുപോയിട്ടില്ല. അല്ലാഹു ഇല്ലാത്ത ഒരവസ്ഥ ഒരിക്കലും കടന്നുപോയിട്ടില്ല. അല്ലാഹു ഇല്ലാത്ത ഒരവസ്ഥ ഒരിക്കലും കടന്നുപോയിട്ടില്ല. എന്താണ് തെളിവ്? സുബ്ഹാനല്ലാഹ്. അഫില്ലാഹി ശക്കൂൻ ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ പടപ്പ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് ശക്കോ? അവനൊരു ദലീലോ? വഹുവ അദല്ലു മിൻ കുല്ലി ദലീൽ. തെളിവെന്തിനാണ് കൂട്ടരെ? തെളിവെന്തിനാ? അവ്യക്തമായ ഒരു കാര്യം വ്യക്തമാക്കാനാണ് തെളിവ്. എന്നാൽ എല്ലാ തെളിവിനേക്കാൾ വ്യക്തമായുള്ളവനാണ് അവൻ. വഹുവ അദല്ലു മിൻ കുല്ലി ദലീൽ, എല്ലാ തെളിവിനേക്കാൾ തെളിഞ്ഞവനാണവൻ റബ്ബു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അവൻ ദലീലാണ്, അവൻ തെളിവാണ്. എന്ത് തെളിയിക്കുന്നതാണ്? അവനെ തന്നെ തെളിയിക്കുന്നതാണ് അവൻ. അവനെ തെളിയിക്കാൻ എന്ത് വേണ്ടതില്ല? തെളിവ് വേണ്ടതില്ല. ഓ അതല്ലു മിൻ കുല്ലി ദലീൽ, എല്ലാ ദലീലിനേക്കാൾ എല്ലാ തെളിവിനേക്കാൾ തെളിഞ്ഞു നിൽക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങേയറ്റത്തെ ഗബീകളല്ലാതെ പടുവിഡ്ഢികളല്ലാതെ അവനും ഛേദിക്കുകയില്ല. പേരെന്താ? യുക്തിവാദി. പേര് യുക്തിവാദി എന്നാണ്. യുക്തിവാദി നല്ല പേര് പറയേണ്ടത്, മറിച്ച് യുക്തിയുടെ ഒരു അംശം പോലും ഇല്ലാത്തവൻ എന്നാണ്. യുക്തിശൂന്യനാണ്, യുക്തിവാദിയല്ല. യുക്തിയുടെ ഒരു അംശം പോലും ഇല്ലാത്തവനാണ് റബ്ബിനെ നിഷേധിക്കുക. അവനെല്ലാ തെളിവിനേക്കാൾ തെളിഞ്ഞു നിൽക്കുന്ന റബ്ബാണ് സുബ്ഹാനഹു വതആല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ, അല്ലാഹു യദീ മുൻപേ ഉള്ളവനാണ്, നിനക്ക് മുമ്പൊന്നില്ല. വാൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ, അല്ലാഹു നീയാണ് അൽ ആഖിർ അവസാനമുള്ളവൻ, വലൈസ ബഅദക ഷൈ നിനക്ക് ശേഷമൊന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്ക്, കാലം കൊണ്ടവൻ മുഹീത്താണ്, കാലം കൊണ്ടവൻ മുഹീത്താണ്, എല്ലാത്തിനെയും വലയം ചെയ്തവനാണ്. അവന് ശേഷമൊന്ന് അങ്ങനെയൊന്നില്ല. സ്വർഗവും നരകവും അതെന്നും അവശേഷിക്കും, പക്ഷേ അവയുടെ ശേഷിപ്പ് അള്ളാഹു നൽകിയതാണ്. അള്ളാഹു നൽകിയ ശേഷിപ്പാണ് അവരുടേത്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അതിലാളുകളുടെയും ശേഷിപ്പ്. അവരുടെ നിത്യജീവിതം അത് റബ്ബ് നൽകിയതാണ്. റബ്ബ് നൽകാത്തവർക്ക് നിത്യജീവിതമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെതോ അവനൊരാളും നൽകിയതല്ല. അപ്പോൾ അവൻ മുമ്പേ ഉള്ളവനാണ്. അവനുള്ള എല്ലാ സിഫത്തുകളോടെയും അവന്റെ എല്ലാ വിശേഷണങ്ങളോടെയും അവൻ മുമ്പേ ഉള്ളവനാണ്. അവന്റെ എല്ലാ വിശേഷണങ്ങളോടെയും അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ചെയ്തു, അന്തല്ലാഹിർ, അല്ലാഹുവേ നീയാണ് അല്ലാഹിർ. ബാഹിർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ പരിഭാഷകളിലൊക്കെ കാണുന്ന ബാഹിറിനും ബാത്തിനും, ബാത്തിനും കൊടുത്ത അർത്ഥങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്കോ മുൻഗാമികളുടെ വിശദീകരണങ്ങൾക്കോ യോജിച്ചതായി കാണുന്നില്ല. ഈ രണ്ട് പദങ്ങൾക്ക് കൊടുത്ത അർത്ഥം, പ്രത്യേകിച്ച് ബാത്തിനിന് കൊടുത്ത അർത്ഥം, അതിലെ ചില ഭാഗങ്ങൾ ഈ വെറും നിഘണ്ടു ആശ്രയിച്ച് എഴുതിയതുപോലെ തോന്നുന്നു. ഖുർആനിന്റെ പരിഭാഷകൾ കൊണ്ട് ഒരുപാട് ഖൈറുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഒരുപാട് അവസരങ്ങൾ അതുകൊണ്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാഷയിലുള്ള പരിഭാഷകളിൽ ചിലതിൽ ഇതുപോലുള്ള ചില അബദ്ധങ്ങൾ കാണാം. അള്ളാഹിർ എന്നാൽ നമുക്കറിയാം എല്ലാ, ബഹർ എന്നാൽ പുറംഭാഗം എന്നാണ് അർത്ഥം. ലഹർ എന്താ പുറം, ബത്തൻ എന്താ ഉൾഭാഗം. ലാഹിറുൽ കഫ്, കൈയിന്റെ ബാഹിർ ഏതാ പുറം കൈ, ബാത്തിന് ഏതാ ഉള്ളം കൈ, ഉള്ളിലുള്ളത്. ബാഹിർ എന്നാൽ മുകളിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, നബിയുടെ പ്രാർത്ഥനയിൽ വിശദീകരണം കാണാം, അൻത ബാഹിർ, അള്ളാഹു നീയാണ് എല്ലാത്തിന്റെയും മുകളിലുള്ളവൻ, അതാണ് ബാഹിർ. ഫലൈസ ഫൗക ശൈ, നിനക്ക് മുകളിൽ ഒന്നുമില്ല. അള്ളാഹു ബാഹിറാണ്, ബാഹിറിന്റെ മുകളിൽ ഒന്നില്ല. അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. അള്ളാഹു നീയാണ് അൽ ബാത്തിൻ, ബാഹിർ പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹ് ബാത്തിൻ എന്ന് പറഞ്ഞത്, മനസ്സിലാക്കണം. ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളവൻ. വാൻസൽ ബാത്തിൻ, അല്ലാഹു നീയാണ് ഉള്ളിലുള്ളവൻ. ഫലൈസ ദൂനക ശൈ, നിന്നെക്കാൾ അടുത്ത് ഇനി ആരുമില്ല. അള്ളാഹുവിനേക്കാൾ അടുത്ത് ഒരാളുമില്ലാത്ത നിലക്ക് അള്ളാഹു നമ്മുടെ ബാത്തിനാണ്, എല്ലാത്തിന്റെയും ബാത്തിനാണ്. അതിനർത്ഥം അള്ളാഹു പടപ്പുകളിൽ അവതരിച്ചിരിക്കുന്നു എന്നല്ല. അള്ളാഹു പടപ്പുകളിൽ അവതരിച്ചിരിക്കുന്നു, പടപ്പുകൾക്കിടയിൽ കൂടി കലർന്നിരിക്കുന്നു, തൂണിൽ തുരുമ്പിലുണ്ട് എന്ന് പറയുന്നത് പോലെ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം അതിമനോഹരമായ വിശദീകരണം ഈ നാല് പേരുകൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിക്കാം ഇൻഷാല്ലാ. അതിനു മുമ്പ് ഈ ദുആഇന്റെ ബാക്കി ഭാഗം പറയാം. വാൻസൽ ബാത്തിൻ ഫലൈസ ദൂനക ശൈ ഇഖ്ദി അന്ന ദൈൻ വഗ്നിന മിനൽ ഫഖർ, അല്ലാഹുവേ ഞങ്ങളുടെ കടം നീ വീട്ടണമേ. വഗ്നിന മിനൽ ഫഖർ, ഞങ്ങളെ നീ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഇത് എല്ലാ നിലക്കുള്ള കടവും ഇതിൽ ഉൾപ്പെടുമെന്നാണ്. അള്ളാഹുവിനോടുള്ള കടം വീട്ടാൻ അവൻ സഹായിക്കുക, അതുപോലെ പടപ്പുകളോടുള്ള കടവും, അതുപോലെ ഫഖറിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിക്കുക. അള്ളാഹുവിന്റെ ഈ നാല് പേരുകൾ, അൽ അവ്വൽ വൽ ആഖിർ വൽ ദാഹിർ വൽ ബാഖിർ, ഇത് നാലും ഒരാൾ ശരിക്കും മനസ്സിലാക്കിയാൽ അയാളാണ് വലിയ ഗനി, അയാളാണ് വലിയ സമ്പന്നൻ. കരമീ കിതാബിൽ തരീഖുൽ ഹിജ്റതൈനി വബാബു സആദതൈൻ എന്ന ഇബ്നു ഖയ്യിമിന്റെ കിതാബിൽ അദ്ദേഹം ഗിന, സമ്പന്നത എന്താണ്, യഥാർത്ഥ സമ്പന്നത എന്താണ്, ഇത് വിശദീകരിക്കുന്നിടത്ത് ഈ നാല് പേരുകൾ പറഞ്ഞത് കാണാം. ഞാൻ വായിക്കുകയാണ് ഈ പേരിനെ കുറിച്ച് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം നമ്മളിപ്പോൾ പറഞ്ഞ അർത്ഥം കൂടാതെ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട അതിവിശാലമായ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു അൽ ഔവൽ, അവനാകുന്നു അൽ ഔവൽ ആദ്യമേ ഉള്ളവൻ. അവന് മുമ്പൊന്നില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയുണ്ടായി, ഫമിൻഹു സുബ്ഹാനഹു അൽഇഅജാദ് വമിൻഹു അൽഇംദാദ് വഫദ്ലുഹു സാബിഖുൻ അലൽ വസായിൽ വൽവസായിലു മിൻ മുജറദി ഫദ്ലിഹി വജൂദിഹി ലം തകൻ ബിവസായില ഉഖ്രാ. അല്ലാഹു നേരത്തെ ഉള്ളവൻ അല്ലാഹു മാത്രമാണെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് കിട്ടിയ എല്ലാ ഫദ്ലും അത് ആദ്യം നമുക്ക് തന്നതാരാ? അല്ലാഹുവാണ്. നമ്മൾ ജനിച്ചത് ഉമ്മയുപ്പയും അതിന് കാരണക്കാരായിട്ടുണ്ട്. അത് ഉമ്മയും ഉപ്പയും അതിനുള്ള വസീലയാണ്. പക്ഷേ അതിനേക്കാൾ മുൻപേ അതാര് തീരുമാനിച്ചിട്ടുണ്ട്? അല്ലാഹു. ഇത് നമ്മളെ ജനനം തൊട്ടാണ്. ഇനി സകലതും നമുക്ക് കിട്ടിയിട്ടുള്ളതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ മുഴുവൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അതെല്ലാം നമുക്ക് ആദ്യം തന്നതാരാ? അല്ലാഹുവാണ്. അത് നമുക്ക് തന്നവനും പിന്നീട് അതിന് വേണ്ടുന്ന സഹായം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നവനും നമുക്കത് ഒരുക്കി തന്നുകൊണ്ടേയിരിക്കുന്നവനും ആരാണ്? അല്ലാഹുവാണ്. വഫദ്ലുഹു സാബിഖുൻ അലൽ വസായിൽ. നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പല കാരണങ്ങളുണ്ടാവും. ആ ജോലി കിട്ടിയതുകൊണ്ട് ഇങ്ങനെ പൈസ ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് വീടുണ്ടായി, അതുകൊണ്ട് എനിക്ക് വാഹനമുണ്ടായി, എന്റെ മോനുണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടി, മോളുണ്ടായതുകൊണ്ട് ഇങ്ങനെയായി, അയാളുള്ളതുകൊണ്ട് ഇങ്ങനെയായി. സഹോദര, അള്ളാഹുവിന്റെ ഫദ്ൽ, അവന്റെ ഔദാര്യം ഈ പറയപ്പെട്ട വസീലുകൾക്കെല്ലാം മുൻപെയാണ്. അവന്റെ ഫദ്ൽ ആദ്യം കടന്നു പോയിട്ടുണ്ട്. വൽവസായിലു മിൻ മുജറദി ഫദ്ലിഹി വജൂദിഹി. അല്ല, ഈ വസീലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അള്ളാഹുവിന്റെ ഫദ്ലാണ്. അതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവൻ നിനക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ലം തകും ബി വസായില ഉഖ്രാ. അതൊന്നും വേറെ വസീലകൾ കൊണ്ടുണ്ടായതല്ല, അതൊക്കെ അള്ള ഉണ്ടാക്കി തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി തന്നതാണ്. വഉബൂദിയതുഹു ബിസ്മിഹിൽ ആഖിർ തഖ്തദി അയ്ദൻ അദമ റുകൂബിഹി വവുസൂഖിഹി ബിൽ അസ്ബാബി വൽവുഖൂഫി മഅഹാ. നോക്കി, ഇത് അൽ ഔവൽ എന്ന പേരിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ അൽ ആഖിർ എന്ന പേരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ് എന്ത്? ഈ വസീലകളൊന്നും നമ്മൾ അവലംബിക്കണ്ട. പിന്നെ അൽ ആഖിർ ആരാ? ഇതൊക്കെ നശിക്കും, നശിക്കാത്തവൻ ആരാണ്? അല്ലാഹുവാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം പറഞ്ഞു, വകമ അന്നഹു റബ്ബു കുല്ലി ശൈ വഫാഇലുഹു വഖാലിഖുഹു വബാരിഉഹു ഫഹുവ ഇലാഹുഹു വഗായതുഹു. അൽ ഔവൽ എന്ന പേര് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നു, അല്ലാഹുവാണ് റബ്ബെന്ന്, അവനാണ് പടച്ചവനെന്ന്, അവനാണ് സൃഷ്ടിച്ചവനെന്ന്. എന്നാൽ അൽ ആഖിർ എന്ന പേര് നമുക്ക് ഉണർത്തിത്തരുന്നു, അവനാണ് നമ്മുടെ ഇലാഹെന്ന്. നേരത്തെ നമുക്ക് കിട്ടി, ഇനി നമ്മൾ ചെല്ലേണ്ടത് ആരിലേക്കാണ്? നമ്മുടെ ഇബാദത്തുകളുമായി റബ്ബിലേക്കാണ്. അവനാണ് നമ്മുടെ ലക്ഷ്യം, റബ്ബു സുബ്ഹാനഹു വതആലയിലേക്ക് എത്തനാണ്, അവനെ കാണലാണ്. فكما كان واحدا في ايجادك فجعله واحدا في تالهك اليه. നിന്നെ പടച്ചത് അവൻ ഒറ്റക്കാണെന്നതുപോലെ, നിന്നെ പടക്കുന്നതിൽ വേറൊരു പങ്കാളി അവൻ ഉണ്ടായിട്ടില്ലല്ലോ എന്നതുപോലെ, സഹോദര നിന്റെ ഇബാദത്തിലും നീ അവനെ ഏകനാക്കണം. كما انه واحدا في ايجادك فجعله واحدا في تالهك اليه. അവൻ മാത്രമായിരിക്കട്ടെ നിന്റെ ഇലാഹ്, വേറൊരുവൻ നിനക്ക് ഇലാഹായി വേണ്ടതില്ല. കാരണം അവനാണ് അൽ ഔവൽ, അവനാണ് അൽ ആഖിർ. ലിതസ്ഹ ഉബൂദിയതുക, നിന്റെ ഉബൂദിയ, നീ നിന്റെ അള്ളാഹുവിന്റെ അടിമയാണെന്നത് നന്നാവാൻ. അതിനാണല്ലോ റബ്ബിനെ പഠിച്ചത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബൂദൂൻ. അതിനാണല്ലോ റബ്ബ് നിന്നെ പഠിച്ചത്, അത് നേരെയാകാൻ ഇങ്ങനെ ആയിരിക്കണം. വകമ ഇബ്തദഅ വജൂദക വഖലഖക മിൻഹു വകമ ഇബ്തദഅ വജൂദക وخلقك منه وخلقك منه وكما ابتدع وجودك وخلقك منه فجعله نهاية حبك وإرادتك وتألهك إليه لتصح له عبوديته باسمه الأول والآخر. الله نن پڑچد نن سرتشد ഇതൊക്കെ തുടങ്ങിയത് അല്ലാഹുവാണ്. തുടങ്ങിയതാണ് റബ്ബാണ്. അതുകൊണ്ട് നിന്റെ ലക്ഷ്യം, നിന്റെ ഒടുക്കം, നിന്റെ പോക്ക് നീ ആരിലേക്കാക്കുക? അള്ളാഹിലേക്കാക്കുക, ദുനിയാവിലേക്കാക്കല്ലേ. റബ്ബിനെ കാണലാണ് നിന്റെ ലക്ഷ്യം, ഈ ഖൽഖ് തുടങ്ങിയ റബ്ബിലേക്ക് എത്തലാണ് നിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അക്തറുൽ ഖൽഖ് തഅബ്ബദു ലഹു ബിസ്മിഹിൽ ഔവൽ. പടപ്പുകളിൽ അധിക പേരും അള്ളാഹുവിന്റെ അൽ ഔവൽ എന്ന പേര് അതിനോടുള്ള ഉബൂദിയത്ത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരാ അല്ലെങ്കിൽ അന്നത് അള്ളാഹുവാണ്, ആരാ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് എല്ലാം ചേരുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരും ഇത് പറയും. അപ്പൊ അൽ ഔവൽ എന്ന പേരവർ സമ്മതിച്ചിരിക്കുന്നു. وَإِنَّمَا الشَّأْنُ فِي التَّعَبُّدِ لَهُ بِاسْمِهِ الْآخِرِ فَهَذِهِ عُبُودِيَّةُ الرُّسُلِ وَأَتْبَاعِهِمْ. ابن القيم പറയുന്നു, യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ അൽ ആഖിർ എന്ന പേര് അതിന്റെ അബ്ദായി, അത് ആ പേര് പറയുന്ന താല്പര്യം എന്താണോ അതിന്റെ അബ്ദായി, ആ റബ്ബിന്റെ അബ്ദായി നീ മാറുക എന്നതാണ് കാര്യം. അതാണ് നബിമാരുടെ ഉബൂദിയ. കാരണം അള്ളാഹു അല്ലാതെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കാൻ ഇല്ല. അവനാണ് അൽ ആഖിർ, ബാക്കിയൊക്കെ നശിക്കുന്നതാണ്, ബാക്കിയെല്ലാം അവന്റെ പടപ്പുകളാണ്. ഫഹുവ റബ്ബുൽ ആലമീൻ വഇലാഹുൽ മുർസലീൻ. അവൻ റബ്ബുൽ ആലമീൻ, ആലമീങ്ങളുടെ മുഴുവൻ റബ്ബാണ്. എന്നാൽ വഇലാഹുൽ മുർസലീൻ, അള്ളാഹുവിന്റെ നബിമാരുടെ ഇലാഹാണ്. നബിമാരും നബിമാരുടെ അനുയായികളുമാണ് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഇലാഹാക്കി അവനെ ഇബാദത്ത് ചെയ്തത്. ബാക്കിയുള്ളവരൊക്കെ റബ്ബാണെന്ന് മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ. واما عبوديته باسمه الظاهر ان الله هو الظاهر എന്ന പേര് ആ പദം അർത്ഥമാക്കുന്ന ഉബൂദിയ, ആ അങ്ങനെയുള്ളവനായ റബ്ബിന്റെ എങ്ങനെയുള്ള അടിമയാകണം നീ, അതിനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. വാന്ത ബാഹിർ ഫലൈസ ഫൗകക ഷൈ വാന്ത ബാതിൻ ഫലൈസ ദൂനക ഷൈ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫകാന അല്ലാഹ് വലം യകുൻ ഷൈഉൻ ഗൈറു, അള്ളാഹു ആണുണ്ടായിരുന്നത്, അവനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. അതുപോലെ അവസാനത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, വകുല്ലു ശൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നശിക്കും അവന്റെ വജ്ഹ് മാത്രം ബാക്കിയാകും. ഖുർആനിൽ പറഞ്ഞല്ലേ, വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹുവിന്റെ വജ്ഹ് അത് മാത്രം ബാക്കിയാകും എന്ന് പറഞ്ഞാൽ ആ വജ്ഹ് ഉള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രം ബാക്കിയാകും അവന്റെ വജ്ഹോടെ. وباب هذه المعرفة والتعبد هو معرفة إحاطة الرب سبحانه بالعالم وعظمته. ഈ വിഷയം മനസ്സിലാക്കുക എന്നാൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ലോകത്തെ മുഴുവൻ ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു, അവൻ വലയം ചെയ്തിരിക്കുന്നു. وأن العوالم كلها في قبضته, ലോകം മുഴുവൻ അള്ളാഹുവിന്റെ കൈപ്പിടിയിലാണ്, അവന്റെ കബ്ളത്തിലാണ്. وأن السماوات السبع والأرضين السبع في يده كخردلة في يد العبد, ولال തന്റെ കയ്യിൽ കുറച്ച് തരിമണികൾ പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെയാണ് അള്ളാഹുവിന്റെ കയ്യിൽ ഏഴ് ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം. സഹാബത്തിന്റെ വിശദീകരണമാണ്, മുഹീത്ത് എന്ന അള്ളാഹുവിന്റെ പേരിന് സഹാബത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണമാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവൻ ബാത്തിനാണ്, എല്ലാത്തിനോടും അടുത്തു നിൽക്കുന്നു, അവനേക്കാൾ അടുത്ത് മറ്റാരുമില്ല. അള്ളാഹു പറഞ്ഞതുപോലെ വൈദ് ഖുൽനാ ലക ഇന്ന റബ്ബക അഹാത ബിന്നാസ്, വൈദ് ഖുൽനാ ലക ഇന്ന റബ്ബക അഹാത ബിന്നാസ്, അള്ളാഹു പറഞ്ഞു നാം താങ്കളോട് പറഞ്ഞതുപോലെ, ഇന്ന റബ്ബക അഹാത ബിന്നാസ്, നിന്റെ റബ്ബ് ജനങ്ങളെ മുഴുവൻ ഇഹാസത്ത് ചെയ്തിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു. അതുപോലെ സൂറത്തുൽ ബുറൂജിൽ അള്ളാഹു പറഞ്ഞു വല്ലാഹു മിൻ വറായിഹിം, അള്ളാഹു മിൻ വറായിഹിം മുഹീത്ത്, അള്ളാഹു അവർക്ക് പിന്നാലെ മുഹീത്താണ്, അള്ളാഹു അവരെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നു, ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ വിശദീകരണം. ഏഴാകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഒരാൾ നമ്മുടെ കയ്യിൽ കുറച്ച് തരിമണികൾ എടുത്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും. വാം ഇതാണ് അള്ളാഹു ഈ നിലക്ക് എല്ലാവരോടും അടുത്തിരിക്കുന്നു, എന്നാൽ അവൻ അവന്റെ നല്ലവരായ പടപ്പുകളോട് പ്രത്യേകം അടുത്തിരിക്കുന്നു. അവനോട് ദുആ ചെയ്യുമ്പോൾ, അവന് മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോൾ എല്ലാം പ്രത്യേകം അടുത്തിരിക്കുന്നു. ഇബ്നുൽ ഖയ്യിം പറയുന്നു ഫമദാറു ഹാദിഹിൽ അസ്മാഇൽ അർബഅ അലൽ ഇഹാത, ഈ നാല് പേരുകളും അള്ളാഹുവിന്റെ ഇഹാത്തത്തിന്റെ അതുമായി ബന്ധപ്പെട്ടാണുള്ളത്. വഹിയ ഇഹാത്തത്താൻ, അള്ളാഹുവിന്റെ ഇഹാത്തത്ത് രണ്ട് നിലക്കുണ്ട്, ഒന്ന് ജമാനിയ രണ്ട് മക്കാനിയ, ഒന്ന് കാലം കൊണ്ട് രണ്ടാമത്തേത് സ്ഥലം കൊണ്ട്. അഥവാ നോക്ക് അൽ ഔവൽ, അവനേക്കാൾ മുന്നേ ഒന്നില്ല, അവന്റെ മുമ്പ് ഒന്നില്ല, അത് ജമാൻ കൊണ്ട് അവൻ മുമ്പേ ഉള്ളവനാണ്. അതുപോലെ അവനാണ് ഏറ്റവും അവസാനം ഉള്ളത്, അവന് ശേഷം ഒന്നില്ല, അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജമാൻ. അതുപോലെ മക്കാൻ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത്, അവന് മുകളിലൊന്നുമില്ല. പിന്നെയോ, അവനേക്കാൾ അടുത്തും മറ്റൊന്നില്ല എന്നത്. ഇനി ഇബ്നുൽ ഖയ്യിം പറയുകയുണ്ടായി, ഇതാ അള്ളാഹുവിന്റെ ഔവൽ എന്ന പേര് നീ മനസ്സിലാക്കിയല്ലോ. സഹോദര, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നീ ഒന്നുമല്ലാത്ത കാലത്ത്, നീ പ്രസ്താവ്യമായ ഒരു വസ്തുവയല്ലാത്ത കാലത്ത്, നീ ജനിക്കുന്നതിന് എത്രയോ മുമ്പ് ആരാണ് നിനക്ക് ഇസ്ലാമിന്റെ പേരിൽ നിന്നെ വിളിച്ചത്? മുസ്ലിമാകാൻ നിനക്ക് തൗഫീഖ് തന്നത് ആരാ? അല്ലാഹു. എപ്പോളത്? നീ ജനിക്കുന്നതിന് എത്രയോ മുമ്പ്. വസമക ബിസിമത്തിൽ ഇമാൻ, ഈമാനിന്റെ അടയാളം സഹോദര നിനക്ക് ചാർത്തി തന്നത് ആര്? അല്ലാഹുവാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ശ്രദ്ധിക്കുക, ഫദ്ദറ ഇലല്ലദീ ആസമക മിനസ്സുജൂദി ലിസ്സനം, ഫദ്ദറ ഇലല്ലദീ ആസമക മിനസ്സുജൂദി ലിസ്സനം, ഒരു ബിംബത്തിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ കാത്ത റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് നീ അവനിലേക്ക് കീഴ്പ്പെട്ട് അവനിലേക്ക് ഭയപ്പെട്ട് ചെല്ലുക. ഇരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണം, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒരു ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യുന്ന ആളുകളായിട്ടുണ്ടാവും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റബ്ബ് നമ്മളാക്കിയില്ലല്ലോ, ആ റബ്ബിലേക്ക് നീ ഖേദിച്ച് ഭയപ്പാടോടെ മടങ്ങുക. വഖദാലക ബിഖദമി സ്ദ്ഖി ഫിൽ ഖിദം, വഖദാലക ബിഖദമി സ്ദ്ഖി ഫിൽ ഖിദം, എത്രയോ മുമ്പ് ഈ ഖദമു സ്ദ്ഖ് യഥാർത്ഥ മാർഗത്തിൽ നിൽക്കാൻ, ഈ സത്യമാർഗത്തിൽ നിൽക്കാൻ നിനക്ക് വിധി നൽകിയ റബ്ബ്, അവനെ കുറിച്ച് നീ ആലോചിക്കുക. എന്തിനു വേണ്ടി അവനിലേക്ക് ഖേദിച്ചു മടങ്ങി? എന്തിനു വേണ്ടി? അള്ളാഹു നിനക്ക് തുടങ്ങി തന്ന ഈ അനുഗ്രഹം, റബ്ബ് നിനക്ക് തുടങ്ങി തന്നിട്ടുണ്ടല്ലോ, സംശയമില്ലല്ലോ, തീർച്ചയാണ്, അതവൻ നിനക്ക് പൂർത്തീകരിച്ചു തരാൻ ഇനി നീ ശ്രദ്ധിക്കുക. അള്ളാഹു അത് നിനക്ക് പൂർത്തീകരിച്ചു തരണം. എങ്ങനെയാണ്? ഈ ഇമാനോടെ മരിക്കണം, സ്വർഗത്തിലെത്തണം. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇതൊക്കെ നിനക്ക് നേരത്തെ തന്നത് നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ സഹോദര? ഒന്നും ചെയ്തിട്ടല്ല, ഒരു സബബും നിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ വായിക്കുന്നില്ല, സമയം ഇല്ലാത്തതുകൊണ്ട് അർത്ഥം പറഞ്ഞു പോകാം. ഇബ്നുൽ ഖയ്യിം പറയുകയുണ്ടായി, അതുകൊണ്ട് സഹോദര, ഈ റബ്ബിലേക്ക് എത്താൻ വേണ്ടി നീ എന്തു ചെയ്യുക? ഈ ഉയർന്ന സ്ഥാനം, റബ്ബിനെ കാണാനുള്ള ഈ മഹത്തായ സ്ഥാനം, അവന്റെ അരികിലെത്താനുള്ള ഈ സ്ഥാനം, അത് നിനക്ക് കിട്ടാൻ നീ അവൻ അനുസരിക്കുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ചിലത് വായിക്കാതെ സാധിക്കുകയില്ല. ഒമൻ കാന ലില്ലാഹി കമാ യുരീദ് കാന അല്ലാഹു ലഹു ഫൗകമാ യുരീദ്, ആരെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ ആയിത്തീർന്നാൽ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തായിത്തീരും അവന്. അല്ലാഹു ഫമൻ അഖ്ബല ഇലൈഹി, അല്ലാഹുവിലേക്കൊന്നവൻ ഒരടി മുന്നോട്ട് വെച്ചാൽ, തലക്കാഹു മിൻ ബഈദ്, ദൂരെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുപ്പിക്കും. ആരെങ്കിലും അള്ളാഹുവിന്റെ ഹൗലും കുവ്വത്തും അതിലേക്ക് അവലംബിച്ചാൽ, അള്ളാഹു തന്റെ ശക്തിയിൽ നിന്നും കുവ്വത്തിൽ നിന്നും ഒക്കെ ഒരാള് വിടചൊല്ലി, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിന്റെ ഹൗലും കുവ്വത്തും മാത്രം, അവന്റെ കുവ്വത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അവൻ നൽകിയത് കൊണ്ട് മാത്രമാണ് എനിക്കുള്ളത് എന്നൊരാൾ അത് ആ നിലക്കൊരാൾ നീങ്ങിയാൽ, അല അനലഹുൽ ഹദീദ്, ഇരുമ്പ് പോലും അവന്റെ മുന്നിൽ അലിഞ്ഞു പോകും. വമൻ തറകലി അജലിഹി അജലിഹി അതാഹു ഫൗഖൽ മസീദ്, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വല്ലതും ഉപേക്ഷിച്ചാൽ അവൻ അള്ളാഹു അവന് മജീദിന് മുകളിൽ നൽകും, എത്രയോ അതിനേക്കാൾ അധികം നൽകും. വമൻ അറാദ മുറാദഹു ദീനി അറാദ മാ യുരീദ്, അള്ളാഹുവിന്റെ ദീനിയായ ഉദ്ദേശം അതൊരാൾ സ്വീകരിച്ചാൽ അള്ളാഹു അവനവന് ഉദ്ദേശിക്കുന്നത് നൽകും. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അതുകൊണ്ട് നീ ഈ പേരുകൾക്ക് അതിന്റെ ആ പേരിന്റെ താല്പര്യം അതിനനുസരിച്ച് നീ പ്രവർത്തിക്കുക, നിന്റെ ബാസിൻ നന്നാക്കുക. കാരണം അള്ളാഹു ഉള്ള് അറിയുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളറിയുന്നവനാണ്, അവനേക്കാൾ അടുത്ത് ഒരാളുമില്ല. അതുകൊണ്ട് നീയും റബ്ബിനും ഇടയിലുള്ളത് നീ നന്നാക്കുക. വഅസ്ലിഹ് ലഹു ഗൈബക ഫഇന്നഹു ഇൻദഹു ഷഹാദ, നീ നിന്റെ ഗൈബ് നന്നാക്കുക, അള്ളാഹുവിങ്കൽ അത് ഷഹാദത്താണ്. നിനക്ക് രഹസ്യമായത് അള്ളാഹുവിങ്കൽ ഒന്നും രഹസ്യമല്ലല്ലോ, അവന്റെ മുന്നിലെല്ലാം പരസ്യമാണ്. വസക്കി ലഹു ഫി ലഹു ബാത്തിനക ഫഇന്നഹു ഇൻദഹു ളാഹിർ, നിന്റെ ഉള്ളു നീ ശുദ്ധീകരിക്കുക, അള്ളാഹുവിങ്കൽ അത് ഉള്ളിലുള്ളതല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ അത് മറഞ്ഞു കിടക്കാത്തതാണ്, ളാഹിറായതാണ്. ഇതൊക്കെയും ഈ പേരുകളുടെ ഈ പേരുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ മഹത്തായ പേരുകൾ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. الله تعالى عالم صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.